2024 ഒക്ടോബർ 9 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട ജനവിധി, ജനമനസ്സുകളെ അളക്കാനുള്ള ഫലപ്രവചന പണ്ഡിതന്മാരുടെ കഴിവ് ഒരിക്കൽ കൂടി പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാട്ടിത്തരുന്നത്. എക്സിറ്റ് പോൾ ഒന്നടങ്കം കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ് ഹരിയാനയിൽ പ്രവചിച്ചിരുന്നത്. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിലെ സൂചനകളും അത്തരത്തിലായിരുന്നു. എന്നാൽ ചിത്രം കീഴ്മേൽ മറയുകയും തുടർച്ചയായി മൂന്നാം വട്ടവും BJP അധികാരത്തിലേക്ക് കുതിക്കുകയും ചെയ്യുന്നതാണ് കണ്ടത്. ഒരുപക്ഷെ BJP പോലും ഇത്തരത്തിലൊരു നേട്ടം പ്രതീക്ഷിച്ചിരുന്നിരിക്കില്ല. 90 നിയമസഭയിൽ ആരുടെയും പിന്തുണ കൂടാതെ തന്നെ ഭരണം നിലനിർത്താനായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ രാഷ്ട്രീയ വിജയം തന്നെയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്കുള്ള പരിഹാരം കൂടിയായി വേണം ഈ വിജയത്തെ വിലയിരുത്താൻ. ജമ്മു കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക അധികാരങ്ങളും പദവിയും റദ്ദാക്കിക്കൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം അവിടെ നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതുപോലെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം തന്നെയാണ് അധികാരത്തിലേറാൻ പോകുന്നത്. സഖ്യം 50 സീറ്റുകൾ നേടിയപ്പോൾ തന്നെ മന്ത്രിസഭാ രൂപീകരണത്തിന് നാഷണൽ കോൺഫറൻസ് ശ്രമം തുടങ്ങിയിരുന്നു. കോൺഗ്രസ് സഖ്യത്തിൽ പങ്കാളിയാണെങ്കിലും സീറ്റു നില വെച്ച് നോക്കിയാൽ ജൂനിയർ പങ്കാളിയെ ആകുന്നുള്ളൂ. 32 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 10 സീറ്റിൽ പോലും വിജയിക്കാനായില്ലെന്നത് പാർട്ടിയുടെ ക്ഷീണത്തെയാണ് തുറന്നുകാട്ടുന്നത്. പ്രതാപത്തോടെ ഒരു കാലത്ത് കാശ്മീർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന PDPയും തകർന്നടിഞ്ഞിരിക്കുകയാണ്. 4 സീറ്റിലൊതുങ്ങി അവരുടെ വിജയം. മുഫ്തി കുടുംബത്തിന്റെ ഇളമുറക്കാരിയായി രംഗത്തുണ്ടായിരുന്ന ഇൽദിജ മുഫ്തി പരാജയപ്പെട്ടത് ഏറ്റവും വലിയ തിരിച്ചടിയും ആയി. 90 ജമ്മു കാശ്മീർ നിയമസഭയിൽ ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസിന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്. എന്നാൽ സഖ്യമായി മത്സരിച്ച പാർട്ടികളെ എല്ലാം ഉൾപ്പെടുത്തിയാകും പുതിയ മന്ത്രിസഭയെന്ന് ഒമർ അബ്ദുള്ള വ്യക്തമാക്കി കഴിഞ്ഞു. രാഷ്ട്രീയ മര്യാദയും അതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് BJP നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഭരണത്തിൽ നിന്ന് ഇപ്പോഴും ഏറെ അകലെ ാണ്. BJP സീറ്റുകളെല്ലാം ജമ്മു മേഖലയിൽ നിന്നാണ്. കാശ്മീർ താഴ്വരയിലേക്ക് എത്തി നോക്കാൻ പോലും പാർട്ടിക്ക് കഴിഞ്ഞതുമില്ല. ഹരിയാനയിൽ BJPക്ക് ധാരാളം പ്രതികൂല സാഹചര്യങ്ങൾ നിലനിന്നിരുന്നു. 10 ഭരണം ജനങ്ങളിൽ നല്ലൊരു വിഭാഗത്തെ സർക്കാരിന് എതിരാക്കിയായിരുന്നു. തൊഴിലില്ലായ്മ, കാർഷിക പ്രശ്നങ്ങൾ, സേനാ റിക്രൂട്ട്മെന്റിലെ മാറ്റങ്ങൾ തുടങ്ങി സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടുവോളം വിഷയങ്ങളും ഉണ്ടായിരുന്നു. ജാട്ട് വിഭാഗത്തെ പൂർണ്ണമായി ഒപ്പം നിർത്തുന്നതിലും കോൺഗ്രസ് വിജയം കണ്ടു. എന്നാൽ ജാട്ട് വിരുദ്ധ ശക്തികളെ അപ്പാടെ തങ്ങളുടെ പക്ഷം നിർത്തിയാണ് BJP ഇതിനെ നേരിട്ടത്. വോട്ടിംഗ് ശതമാനം വെച്ചു നോക്കുമ്പോൾ കോൺഗ്രസ് ആണ് മുന്നിൽ. എന്നാൽ സീറ്റുകളുടെ കാര്യമെടുത്താൽ മേൽക്കൈ നേടാനായത് BJPക്കാണ്. ഹരിയാനയിൽ പ്രത്യേകിച്ച് തരംഗമോ ഏതെങ്കിലും വെട്ടിപ്രഭാവമോ ഫലങ്ങളോ സ്വാധീനിച്ചതായി കരുതാനാവില്ല. ശ്രദ്ധേയമായ ഒരു കാര്യം, കോൺഗ്രസിന് വിചാരിച്ചത്ര മുന്നേറാൻ ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞില്ലെന്നതാണ് ഹരിയാനയിൽ അതിഗംഭീരമായ ഒരു തിരിച്ചുവരവ്. സ്വപ്നം കണ്ടിരുന്ന പാർട്ടി നേതാക്കൾക്ക് നിരാശപ്പെടേണ്ടി വന്നു. തോൽവിക്ക് വോട്ടിംഗ് യന്ത്രത്തെ കുറ്റപ്പെടുത്താൻ ഏതായാലും ഇത്തവണ ആരും മുന്നോട്ട് വന്നില്ലെന്നത് ശ്രദ്ധേയമായി. ഹരിയാനയിലും കാശ്മീരിലും CPM ഓരോ സീറ്റിൽ മത്സരിച്ചിരുന്നു. കാശ്മീരിൽ തരിയാമയിലൂടെ സീറ്റ് നിലനിർത്തിയെങ്കിലും ഹരിയാനയിൽ പിന്തള്ളപ്പെട്ടു. ഒളിമ്പിക്സിൽ സ്വർണം നഷ്ടപ്പെട്ട് മടങ്ങേണ്ടി വന്ന വിനീഷ് ബോഗട്ട് ഹരിയാനയിൽ കോൺഗ്രസിന് കീർത്തി പകർന്നു എന്നതും ഈ തെരഞ്ഞെടുപ്പിലെ സവിശേഷതയാണ്.